ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் கண்டம் 2 மந்திரம் 2. தேதமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிருமிரு പദാർത്ഥങ്ങൾ രണ്ടു തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് ജഡം, പ്രകാശശൂന്യമായ വസ്തുക്കൾ, പ്രകാശമാണ്. അപ്പോൾ സൃഷ്ടിയിൽ തന്നെ ഈ ഒരു വൈചിത്യം കാണുന്നു, പ്രകാശമുള്ളതും പ്രകാശമില്ലാത്തതും. വാതിൽ ബാഹ്യമായ പ്രകാശം, അത് ആന്തരികമായ അറിവിന് സമയം. അതുകൊണ്ടാണ് അറിവിനെയും പ്രകാശമാക്കുന്നത്, ആത്മാവ് സ്വയം പ്രകാശമാണ്. ഈ സമാനത ബാഹ്യപ്രപഞ്ചത്തിൽ തന്നെ പ്രകാശ സമാനതമാണ്. അതുകൊണ്ടും പ്രകാശത്തിൽ പ്രകാശമായി തന്നെയാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ബാഹ്യമായ പ്രകാശത്തെ കൊണ്ട് അതിൻ്റെ സഹായത്തോടുകൂടി വസ്തുക്കളുടെ ജ്ഞാനം ഉണ്ടാകും. ആന്തരികമായ പ്രകാശം കൊണ്ട് ആ പ്രകാശത്തെയും ബാഹ്യപ്രകാശത്തെയും ഗ്രഹിക്കും. അതുകൊണ്ട് ആ പ്രകാശത്തിൻ്റെയും പ്രകാശമായിരിക്കുന്ന അതാണ് ആത്മാ. ദർശിമത് ദീപ്തിമത് ദീപ്യ ആദിത്യാദി ദീപ്യ, ഏതൊരു പ്രകാശം കൊണ്ടാണോ ആദിത്യം കൂടി പ്രകാശിക്കുന്നത്, ഏതൊരു പ്രകാശം കൊണ്ടാണോ എല്ലാ വസ്തുക്കളും നേത്രേന്ദ്രിയത്തിന് വിഷയമാകുന്നത്, ആ പ്രകാശത്തിനെയും പ്രകാശിക്കുന്നു. അതുകൊണ്ട് പ്രകാശത്തിൽ രണ്ടായി പിരിക്കും, ബാഹ്യമായിരിക്കുന്നത് ജഡപ്രകാശം, ഉള്ളിലുള്ളത് ആത്മപ്രകാശം. അതുകൊണ്ട് ദീപ്തിമത് ബ്രഹ്മ, അതുകൊണ്ടാണോ ബ്രഹ്മത്തെ ദീപ്തിമത് പ്രകാശമുള്ളത് എന്നത്. അത് പുറമേ കാണുന്ന ഭൗതിക പ്രകാശവുമായിട്ട് താരതമ്യം ചെയ്ത് പറയുകയാണ്, പ്രകാശമുള്ളതാണ്. കിഞ്ച ഇതണു ശ്യാമാകാദിഭ്യോപ്യാണു, ഏറ്റവും സൂക്ഷ്മമായ ധാന്യം ആ ധാന്യത്തെക്കാൾ അണുവായിരിക്കുന്നത് സൂക്ഷ്മമാണ്. ഒരേ സമയം അത് പ്രകാശമുള്ളത്, അതേസമയം അത് സൂക്ഷ്മമായിരിക്കും. പ്രകാശമുള്ളതെന്ന് പറയുന്നത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഈ പ്രകാശം ഓരോ ജീവനും അനുഭവപ്പെടുന്നത് ബുദ്ധിയുടെ രൂപത്തിൽ, മനസ്സിന്റെ രൂപത്തിലാണ് പ്രകാശം. എന്നാൽ മനസ്സാകുന്ന ആ പ്രകാശത്തിനും പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് അതിന് അണു സൂക്ഷ്മം എന്ന് പറഞ്ഞത്. സാധാരണ അണുവെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ഇവിടെ അണുവിനേക്കാളാണ് എന്ന് പറയുന്നത്. സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ഈ മനസ്സാകുന്ന പ്രകാശത്തിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. അതൊരു സാങ്കേതികമായ രീതി പറയുന്നു. മനസ്സിന് പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അത് മനസ്സിന്റെ സ്വരൂപമായതുകൊണ്ട് അവർക്ക് പ്രകാശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത്. മനസ്സതല്ല എന്നുള്ള അർത്ഥങ്ങളല്ല, മനസ്സത് തന്നെ ഓരോന്നിനും അത് ആത്മാവായിരിക്കും, അതിന്റെ സ്വരൂപമായിരിക്കും. പുരുഷ ഏ വേദം സർവം എന്ന് പറയുമ്പോൾ അതാണ് പറയുന്നത്. നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ അണു മുതൽ ബ്രഹ്മാണ്ഡം വരെയുള്ള സർവത്തിന്റെയും വാസ്തവ സ്വരൂപമായിരിക്കും, മനസ്സിന്റെയും ആത്മാവായിരിക്കും, മനസ്സിന്റെ സ്വരൂപമായിരിക്കും. അതുകൊണ്ട് മനസ്സിന് അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നുണ്ട്, മറ്റൊന്നിനും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നുണ്ട്, അതിനെ സ്വയം പ്രകാശിക്കുന്നു എന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടത് സൂക്ഷ്മമാണ്. അണിഭ്യോ അണുച്ചോരഭ്യോശയം ദിവ്യാദിഭ്യ. എപ്പോഴും ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് സൂക്ഷ്മമാണ്, സൂക്ഷ്മം സൂക്ഷ്മതരമാണ്. അങ്ങനെ തന്നെ അതിനെ കുറിച്ച് പറയണമെന്നില്ല. ശബ്ദ നേരെ വിപരീതമായിട്ടും പറയാം. എന്താണോ സ്ഥൂലം, ഇവിടെ സ്ഥൂലമായിരിക്കുന്നതിലല്ല സ്ഥൂലമായിരിക്കുന്നത്, ഇതാണ് അതിശയന സ്ഥൂലം. സ്ഥൂലമായിരിക്കുന്നത് എന്താണ്? പൃഥ്വി, തേജസ്, ഇതൊക്കെയാണ് സ്ഥൂലമായിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ സ്ഥൂലമായിരിക്കുന്നത്, പ്രകടമായിരിക്കുന്നത്, പ്രത്യക്ഷമായിരിക്കുന്നത്, ഗ്രാഹ്യമായിരിക്കുന്നത്, വാർത്തത്തിലാണ് പറയുന്നത്. എന്താ ഒന്ന് മാത്രം? അതാണ് അദ്വൈത ബോധനത്തിന്റെ സമഗ്രത. നമ്മളതിന്റെ ഒരു ഭാഗത്ത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ആശയപ്പെടുന്നു. അത് സൂക്ഷ്മമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ അതിന്റെ അപൂർവജ്ഞാനമാണ്. സ്ഥൂലമാണ് അത്. കുറിച്ച് പറയുന്നത് അന്തര്യാമിയാണ്. അതിനെ തന്നെയാണ് പറയുന്നത് അത് വിരാട് ആയിരിക്കുന്നു. അന്തര്യാമി എന്ന് പറയുന്നതിന് നേരെ വിപരീതമാണ്, വിരാട് രൂപത്തിലിരിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ഈ കാണുന്ന സർവസ്ഥൂലത്തെക്കാളും അത് സ്ഥൂലം, പ്രകടമാണ്. മൂർത്തം എന്ന് പറയുന്ന സ്ഥൂലങ്ങൾ എന്നുവെച്ചാൽ പ്രകടമാണ്, അതിന്റെ വിശേഷത എന്താണ്? അതിന്റെ അനുഭവത്തിന് പ്രത്യക്ഷപ്പെടലിന് നമുക്ക് ആയാസപ്പെടേണ്ട കാര്യം, കണ്ണു തുറന്ന് കാണാം. അതുകൊണ്ടാണ് സ്ഥൂലം. ഒരിക്കലും അത് ഒരു യത്നത്തിന്റെ ഫലം. നമ്മൾ ഈ പ്രകൃതിയെ കാണുന്നു, പ്രപഞ്ചത്തെ കാണുന്നു, എന്തെങ്കിലും പരിശ്രമിച്ചിട്ട് സഹജമാണ്. കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, മൂക്ക് മണക്കുന്നു. എന്തുകൊണ്ട്? ഇതിന്റെ വിഷയങ്ങളെല്ലാം സ്ഥൂലമായിരുന്നു. ഇന്ദ്രിയാർത്ഥശാലി കർഷകർ, ഇന്ദ്രിയാർത്ഥമായിട്ടുള്ള ബന്ധം ആരുടെയും പ്രയത്നം കൊണ്ട് സംഭവിക്കുന്നത്, വളരെ അനായാസമായി സഹജമായി സംഭവിക്കുന്നു. അതാണ് സ്ഥൂലത്തിന്റെ താല്പര്യം. പ്രപഞ്ചത്തെ സംബന്ധിച്ചിതാണെങ്കിലും ഇതിനേക്കാൾ സ്ഥൂലമായിരിക്കുന്ന പ്രകടമായിരിക്കുന്നതാണ് ഇവിടെ ആത്മാവെന്നാണ് പറയുന്നത്. അതും സഹജമായി തന്നെ സംഭവിക്കുന്നു. നമ്മൾ കരുതുന്നത് പോലെ യത്നസാധ്യമായിരിക്കാൻ പാടില്ല. അതാണ് അതുകൊണ്ട് വ്യക്തമാക്കുന്നത് സ്ഥൂലത്തേക്കാൾ സ്ഥൂലം. അണുവിനേക്കാൾ അണുവാണ് എന്ന് പറയുമ്പോൾ അത് വളരെ വിഗ്രഹമാണ്, വിഗ്രഹം വളരെ ക്ലേശിച്ച് ഗ്രഹിക്കേണ്ടതാണെന്ന്. പക്ഷെ അത് സ്ഥൂലത്തേക്കാൾ സ്ഥൂലം എന്ന് പറയുമ്പോൾ അതങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. സാക്ഷാത് അപരോക്ഷം, പ്രത്യക്ഷത്തിന് നമ്മൾ അനായാസം. ഇത് പ്രത്യക്ഷമായിരിക്കുന്നു, അനായാസമായി അറിഞ്ഞിരിക്കും. അതിലും പ്രത്യക്ഷമായിരിക്കുന്നതാണ് ഈ പ്രത്യക്ഷത്തിലാണ് ബാക്കി എല്ലാ പ്രത്യക്ഷങ്ങളും നിലനിൽക്കുന്നത്. അതാണ് പരമാർത്ഥം. അത് പരമാർത്ഥമായിരിക്കും. പിന്നെ എന്തുകൊണ്ടത് ദുർഗ്രഹമായി തോന്നുന്നു? ബുദ്ധിയെ ദുർഗ്രഹമാക്കുന്നു. അത് എല്ലാ അനുഭവങ്ങളെ സംബന്ധിച്ചും അങ്ങനെ. പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ ഈ വ്യാപ്തി വിസ്തൃതി നമുക്ക് പ്രത്യക്ഷത്തിൽ ആകാശം, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഭൂമി വളരെ വിസ്തൃതം. പക്ഷെ അത്രയും വിസ്തൃതമായിട്ടും കൂടി അതിന്റെ പ്രത്യക്ഷം അനായാസമായി സംഭവിക്കുന്നു, സഹജമായി സംഭവിക്കുന്ന അവസ്ഥ മുഴുവൻ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റും. പക്ഷേ ഈ വിപുലതയെ ഇല്ലാതാക്കുന്നതിന് കേവലം കൺപോളം മതി. നിസ്സാരമായ ഈ പ്രപഞ്ചത്തിന്റെ വിസ്തൃതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു അല്പമായി തുച്ഛമായിരിക്കുന്ന ഈ കൺപോളേക്ക് ഇതിനെല്ലാം മറയും. അങ്ങനെയുള്ള ഒരുവന്റെ അന്ധതയ്ക്ക് മാറി വളരെ നിസ്സാരമായി അതിന് ഈ പ്രപഞ്ച വൈഫല്യത്തെ രക്ഷണങ്ങളും മറിച്ച് കാണും. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വളരെ സ്ഥൂലവും പ്രത്യക്ഷവുമായിരിക്കുന്ന ഒന്നിനെ നിസ്സാരമായ ഒന്നും മറയ്ക്കാൻ കഴിയും. അപ്പോ എപ്പോഴും പ്രത്യക്ഷത്തെ മറയ്ക്കുന്നത് വളരെ ദുർബലവും തുച്ഛവും നിസ്സാരവുമായ ഒന്നാണ്. അതുപോലെ ഈ ജീവനിലിരിക്കുന്ന വളരെ തുച്ഛമായ വ്യാമോഹം അതാണ് അത്യന്തസ്ഥൂലമായിരിക്കുന്നത്. ഇതിനെ മറച്ചുള്ള അത് ഒരിക്കലും ഇതുപോലെ മഹത്വമുള്ള ഒന്നായിരിക്കാൻ കഴിയും. മഹത്വം സ്ഥൂലം എന്ന് പറയുന്ന പോലെ തന്നെ പറയാം, അത് മഹത്താണ്. ഈ ആത്മതത്വം മഹത്താണ്. ആ മഹത്തായിരിക്കുന്ന പോലെ മറയ്ക്കുന്നതും മഹത്താകാൻ കഴിയും. അത് അതുകൊണ്ടാണ് അതിന്റെ തുച്ഛം. പക്ഷെ എന്തുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല? അതിന്റെ ആ നിസ്സാരതയെ തുച്ഛതയെ മനസ്സിലാക്കാൻ കഴിയാത്ത. അത് മനസ്സിലാക്കുന്നവർക്കെന്നാണ് ഇത് നൈസർഗികമാണ്, സഹജമാണ്, സ്വാഭാവികമാണ്. ഒരു യത്നവും ഇതിന് ഉപകരിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. കർമ്മണ അതുകൊണ്ട് പറയുന്നു ഈ തത്വം നമ്മളിവിടെ അനുഭവിക്കുന്ന ഏറ്റവും സ്ഥൂലമായതിനേക്കാളൊക്കെ ഏറ്റവും പ്രകടമായിരിക്കുന്നതാണ്. പക്ഷെ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചാനുഭവത്തെ കേവലം കൺപോളം നിസ്സാരമായിരിക്കുന്നതിന് മറച്ചു കളയുന്ന അതുപോലെ വളരെ തുച്ഛമായിരിക്കുന്നു, അഗണ്യമായിരിക്കുന്ന ഒരു വ്യാമോഹം അത് ഈ പ്രത്യക്ഷമായ അനുഭവത്തെ മറച്ചു കളയുന്നു. യസ്മിൻ നോക്ക ഭൂരാദയോഹിത. എന്തുകൊണ്ട് ഇതിന് അസ്തുലം? ഈ ഭൂരാദി ലോകങ്ങൾ, ബ്രഹ്മാണ്ഡം, സപ്തലോകങ്ങളും വളരെ വിപുലമായിരിക്കുന്ന ഇവ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ഇതിനേക്കാൾ സ്ഥൂലമായിരിക്കുന്നത്. അല്ലാതെ എങ്ങനെ അത് സ്ഥിതി ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് ഇത് സ്ഥൂലം. എവിടെയും നമ്മൾ കാണുന്നു എന്താണോ ഈ പുസ്തകം മേശി, അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തെക്കാൾ സ്ഥൂലമായിരിക്കുന്നു മേശ. മേശ ഭൂമി മേശയേക്കാൾ സ്ഥൂലമായിരിക്കുന്നു ഭൂമി. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥൂലമായിരിക്കുന്ന ഈ ഭൂസ്വഹ തുടങ്ങി ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇത് ഇതിനേക്കാൾ സ്ഥൂലം. യസ്മിൻ ലോകം, അതുകൊണ്ടാണ് ഇതിനെ സ്ഥൂലം എന്ന് പറയുന്നത്. ഏച്ച ലോകിനോ ലോകനിവാസിനോ മനുഷ്യാദയ ചൈതന്യാശ്രയ സർവേ പ്രസിദ്ധ തദ്ദേത സർവാശ്രയം അക്ഷരം ബ്രഹ്മ. ഏച്ച ലോകിനോ ലോക നിവാസിനോ മനുഷ്യാദയ യസ്മിൻ ലോക നിഹിത ലോകനശ്ച ഈ ലോകവും ലോകികൾ, ഈ ലോകങ്ങളും ഈ ലോകവാസികളും, ഇതെല്ലാം യസ്മിൻ ഏതെങ്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകിനോ ലോകവാസികോ മനുഷ്യാഹ മനുഷ്യാദേഹ മനുഷ്യരും മറ്റു പ്രാണികളും ചൈതന്യാശ്രയാഹ എല്ലാം ഈ ഒരു ചൈതന്യത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ആത്മചൈതന്യത്തിൽ എല്ലാം നിലനിൽക്കുന്നു. ഈ സർവ പ്രസിദ്ധ, സർവവും പ്രസിദ്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവവും അനുഭവ വിഷയമായിരിക്കുന്നു. ഒരുവൻ ഒരു ജീവൻ, ഒരു ജീവനെ സംബന്ധിച്ച് സർവവും ഏതെങ്കിലാണോ അനുഭവ വിഷയമായി, അതെങ്ങനെ അനുഭവമാകാതിരിക്കാൻ? എല്ലാത്തിനെയും അനുഭവിപ്പിക്കുന്നത് അനുഭവ വിഷയമാകാതിരിക്കുന്നു, അത് കഴിയത്തില്ല. അതായത് വസ്തുവിനെ കാണുമ്പോൾ, ദക്ഷിണേന്ദ്രിയം കൊണ്ട് കാണുമ്പോൾ നമുക്ക് പ്രകാശത്തിനെ കാണാതിരിക്കാൻ കഴിയില്ല. പ്രകാശത്തിനെ കാണാതെ കണ്ണുകൊണ്ട് വസ്തുവിനെ കാണുക അത് സാധ്യമല്ല. എന്തുകൊണ്ട്? വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത് പ്രകാശമാണ്. അങ്ങനെ ആരും ഇതുവരെ ഒന്നിനെയും കണ്ടിരിക്കുന്നില്ല. പ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയേ വസ്തുവിനെ കാണാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല, പ്രകാശത്തെ കണ്ടുകൊണ്ടേ വസ്തുവിനെ കാണാൻ കഴിയും. എന്തുകൊണ്ടത് പ്രകാശിപ്പിക്കുന്നു വസ്തുവിനെ? അതുപോലെ ഒരു ജീവൻ ലോകത്തെ കാണുന്നു, ലോകവാസികളായ സർവത്തെയും കാണുന്നു. സർവത്തെയും പ്രകാശിപ്പിക്കുന്ന എന്തോ അതിനെ കാണാതാകുന്നു. ഇതിനെയൊന്നും കാണാൻ കഴിയത്തില്ല. അതെങ്ങനെ സാധിക്കുന്നു? പ്രകാശത്തെ ഗ്രഹിക്കാതെ വസ്തുവിനെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താണ്? ഗുരുവിന്റെ ജിജ്ഞാസ ആ പ്രകാശത്തെ കാണുന്നതിനല്ല, അറിയുന്നതിനല്ല. എന്റെ ജിജ്ഞാസ വസ്തുവിനെ അറിയുന്നതിന്. പ്രകാശത്തിലൂടെ എന്താണ് കാണുന്നത്? നാമരൂപങ്ങളെ കാണുന്നു. ഒരാളൊരു പുഷ്പത്തെ കാണും, അതിന്റെ ആ മനോഹാരിത അയാൾ ആസ്വദിക്കുന്നു. അപ്പൊ അവരുടെ മനസ്സ് ഏകാഗ്രമാകുന്നവിടെ ആ വസ്തു, വസ്തുവിൽ മനസ്സ് ഏകാഗ്രമാകുന്നു. അവരുടെ ശ്രദ്ധ ആ പുഷ്പം അപഹരിച്ചു കളയുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പ്രകാശത്തിന്റെ സാന്നിധ്യത്തെ അയാൾ തൽക്കാലത്തേക്ക് വിസ്മരിക്കുകയാണ്. കണ്ടാലും കാണാത്തതുകൊണ്ട് അത്രേ സംഭവിക്കുന്നു. അതിന്റെ അർത്ഥം അയാൾ പ്രകാശത്തെ കാണുന്നില്ലെന്നല്ല, പ്രകാശത്തെ അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കണ്ടാലും കാണാത്തതാണ്. കാരണം പുഷ്പത്തെ എവിടെയെങ്കിലും വർണ്ണിച്ചിട്ടുള്ളിടത്ത് എവിടെയെങ്കിലും പ്രകാശത്തെ വർണ്ണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ പ്രകാശത്തിന്റെ സഹായമില്ലാതെ അവന് പുഷ്പത്തെ വർണ്ണിക്കാൻ കഴിയും. പക്ഷെ ഒരിടത്തും നമുക്കത് കാണാൻ കഴിയില്ല. എന്താണ് ആ പ്രകാശത്തെ? പക്ഷെ പ്രകാശം അത്യന്താപേക്ഷിക്കും. പ്രകാശ സാന്നിധ്യത്തിലെ അത് കാണാൻ പറ്റും. ഇതെല്ലാം വാസ്തവമാണ്. പക്ഷെ അവന്റെ ശ്രദ്ധയെ ആകർഷിച്ചു പോയത് എന്താണ്? ആ വസ്തുവാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതെന്നുകൊണ്ടാണോ സർവവും പ്രസിദ്ധമായിരിക്കുന്നത്, അനുഭവ വിഷയമായിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഭൂരാദി ലോകങ്ങൾ സർവവും അനുഭവ വിഷയത്തിൽ, ആ അനുഭവ വിഷയം അവന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഏതെന്നിന്റെ സാന്നിധ്യത്തിലാണോ അത് സംഭവിക്കുന്നത് അതിലേക്ക് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നു ആ വസ്തു എന്തിലാണ് വിളങ്ങുന്നത്, ശോഭിക്കുന്നത്, അഥവാ പ്രകാശത്തിലാണ് എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധിയാണെങ്കിൽ വീണ്ടും വിളിച്ചിരിക്കും. എന്താ പറഞ്ഞത്? പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? കാരണം അത് അത്രയും പ്രത്യക്ഷമായി. കണ്ണിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ണുകൊണ്ട് നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയും. വസ്തുക്കളെ കാണുമ്പോൾ കണ്ണിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടി വരും. ജനനം മുതൽ മരണം വരെ നമ്മൾ കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണും. ഒരിക്കലും നമ്മൾ കണ്ണിനെ കുറിച്ച് ഗവേഷണം നടത്താറില്ല, വസ്തുക്കളെ കുറിച്ച് നടത്താറില്ല. എന്താണ് അതിന്റെ നാനാത്വം? എന്താണ് കാരണം? അവിടെ സർവത്തെയും കാണിച്ചു തരുന്ന കണ്ണ് അഗണ്യമാണ്. അത് ഇവിടെ ഉണ്ട്, അത് അനുഭവത്തിന് വിഷയമാണ്. പക്ഷെ അത് ഒരിക്കലും മനനത്തിന് വിഷയമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ, കണ്ണിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നവരത് പഠിക്കും. പക്ഷെ കണ്ണിനെ ഉപയോഗിക്കുന്നവനത് പഠിക്കും. അത് തന്നെ പ്രകാശത്തിന് സംഭവം, അത് തന്നെയാണ് ആത്മാവിന് സംഭവം. അതിന്റെ സാന്നിധ്യത്തെ, അതിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് എന്ത്? ഈ ലോകവും ലോകവാസികളുടെയും അനുഭവം. പക്ഷേ അതേതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ സംഭവിക്കുന്നത്, അതിനെ മറന്നതുപോലെ അറിഞ്ഞിട്ട് മറക്കുക, അറിയാതെ തന്നെ മറക്കുക. ഇങ്ങനെ മറവ് രണ്ടു തരത്തിലുണ്ട്. ലോകത്ത് നമ്മൾ എന്തിനെങ്കിലും ഇതിനെ മറക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇതിനെ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടേ മറക്കാൻ പറ്റും. അല്ലാതൊന്നും നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല. അങ്ങനെ അറിയാതെ അറിഞ്ഞിട്ട് മറക്കുന്നു. പക്ഷെ നിജവിശ്വതി എന്ന് പറയുന്നത് അങ്ങനെയാണ്, അത് അറിയാതെ മറക്കുന്നു. അതുകൊണ്ടാണ് നിജസ്മൃതി എന്ന് പറയുന്നത്. അതെന്തെങ്കിലും മറന്നിട്ട് ഓർക്കുന്നത് പോലെ അറിയാതെ തന്നെ മറന്നിരിക്കുക. ഇതുപോലെ പ്രകാശത്തെ നമ്മൾ അറിയാതെ മറന്നിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ നമ്മൾ അറിയാതെ മറന്നിരിക്കുന്നു. അറിഞ്ഞാൽ പിന്നെ ചോദ്യം, പ്രകാശത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ചോദ്യമുണ്ട്. പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് തന്നെ മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ അറിയാതെ മറന്നിരിക്കുന്നു. ഏതോ രൂപത്തിൽ അതിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ പൂർണ്ണരൂപത്തിൽ അതിനെ ഗ്രഹിക്കാതെയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിചിത്രമായ വിസ്മൃതി. അതാണ് പറയുന്നത്, യഥാശ്രയ സർവേ പ്രസിദ്ധ. സർവവും എല്ലാം പ്രസിദ്ധമായിരിക്കുന്നത്, അനുഭവവിഷയമായിരിക്കുന്നത് ഏതൊന്ന് ആശ്രയിച്ചിട്ടാണോ, ഏതൊന്നിന്റെ സഹായത്തിലാണോ, ഏതൊന്നാണോ സാക്ഷാത് അപരോക്ഷമായിരിക്കുന്നത്, അതിനെ അറിയാനാണ് ശ്രമിക്കുന്നത്. തദ്ദേശ സർവാശ്രയം, അതാണ് സർവാശ്രയമായിരിക്കുന്നത്. അതിനെയാണ് ഭാഗ്യം പറഞ്ഞത്. അത് അപരോക്ഷം തന്നെ, സർവപ്രത്യക്ഷം തന്നെ, സദാപ്രത്യക്ഷം തന്നെ. അക്ഷരം ബ്രഹ്മ, അതിനെ തന്നെയാണ് അക്ഷരം. സാങ്കേതികമായ ഭാഷയിൽ അക്ഷരം ബ്രഹ്മ എന്ന് പറയുന്നത്.